السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، رحمن يا صاحب درن عليه إن لك إلى الذي الآداب العشرة പത്ത് അദബുകൾ ചുരുക്കി വിവരിക്കുന്ന ഒരു ചെറിയ റിസാലയാണ്, ചെറിയ ലേഖനമാണ്. ഇത് എഴുതിയിട്ടുള്ളത് സൗദിയിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുള്ള അൽ ഉസൈമി ഹഫിളഹുള്ള അദ്ദേഹമാണ്. ഈ ചെറിയ റിസാലയിൽ ഒരു മുസ്ലിം പാലിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട 10 അദബുകളെ കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാമിൽ ധാരാളം അദബുകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് 10 കാര്യങ്ങൾ പ്രത്യേകം അവിടെ തെരഞ്ഞെടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഈ 10 കാര്യങ്ങളുടെ പ്രത്യേകത, ഒന്ന്, ഇത് ജീവിതത്തിൽ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങളാണ്. ആവർത്തിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഈ അദബുകൾ മനസ്സിലാക്കൽ വളരെ ഉപകാരപ്രദമാണ്, ധാരാളം പുണ്യം നേടിയെടുക്കാൻ സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ ഈ അദബുകൾ ആവർത്തിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നു എന്നതിന്റെ അർത്ഥം ആ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് കാണാം. അദബ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലർക്കും പരിചിതമായ പദമാണ്. പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ അതിന് നൽകിയിട്ടുണ്ട്. ചുരുക്കി പറയാം, അൽ അദബു മാ യുഹ്മദു ശർഅൻ വ ഉർഫൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലും പൊതുവെ ജനങ്ങൾക്കിടയിലും നല്ല കാര്യമെന്ന് പറയപ്പെടുന്ന എല്ലാം അദബാണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അദബ് എന്നത് മനസ്സിലാക്കാനുള്ള അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കിതാബും സുന്നത്തുമാണ്, ഖുർആനും ഹദീസും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വഭാവമായി പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്വഭാവമായി കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളും അദബാണ്. അതിന് വിരുദ്ധമായ എന്ത് കാര്യം വന്നാലും അതൊന്നും ശരിയായ അദബല്ല എന്ന് പൊതുവെ ആളുകൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാനേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ചിലത് റസൂലുള്ളയുടെ സുന്നത്തിന് വിരുദ്ധമാണ്. അത് അദബല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അദബ് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ അടിസ്ഥാനം കിതാബും സുന്നത്തുമാണ്. ഖുർആനും ഹദീസ് എന്താണോ അദബായി പറഞ്ഞത് അതാണ് അദബ്. രണ്ട്, ചില കാര്യങ്ങളിലുള്ള അദബുകൾ നാടുകൾക്കനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. അള്ളാഹുവിന്റെ കിതാബിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലോ പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളിൽ ഓരോ നാട്ടിലെയും ആചാരങ്ങൾ, സ്വഭാവങ്ങൾ, അതിൽ നല്ല കാര്യങ്ങൾ അദബുകളായി പരിഗണിക്കപ്പെടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില നാടുകളിൽ മക്കൾക്ക് വാപ്പയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ പേരിടുന്നത്, എനിക്കൊരു കുട്ടി ജനിച്ചാൽ എന്റെ വാപ്പയുടെയോ എന്റെ ഉമ്മയുടെയോ പേര് ആ കുട്ടിക്ക് ഇടുക എന്നത് ചില നാടുകളിൽ നല്ല കാര്യമാണ്. അതൊരു നല്ല സ്വഭാവമാണ്, വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും ചില നാടുകളിൽ. അത്തരം നാടുകളിൽ അതൊരു പുണ്യമാണ്, എന്നാൽ ചില നാടുകളിൽ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരം നാടുകളിൽ അതൊരു പുണ്യമായി പരിഗണിക്കപ്പെട്ടു കൊള്ളണമെന്നുമില്ല. ചില സ്ഥലങ്ങളിൽ ഒരു വീട്ടിൽ ഒരു അതിഥി പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളം കൊടുക്കുക എന്നതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജ്യൂസ് കൊടുക്കുക എന്നതോ ഒരു നാട്ടിൽ ഒരു അദബായിരിക്കാം. അത് ആ നാട്ടിലെ അദബാണ്. ഇത് ഖുർആനിലോ ഹദീസിലോ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഒരാൾ നിഷേധിക്കാൻ പാടില്ല. മറിച്ച് അത് ആ നാട്ടിലെ അദബാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അദബ് തന്നെയാണ്. അപ്പോൾ രണ്ട് അടിസ്ഥാനങ്ങളാണ് അദബിനുള്ളത്: ഒന്ന് കിതാബും സുന്നത്തും, രണ്ട് നാട്ടിൽ പൊതുവായി നടക്കുന്ന നല്ല കാര്യങ്ങൾ. ഇത് രണ്ടും അദബുകളാണ്. അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും അദബിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് മൂന്ന് തരങ്ങളിലാണ്. ഒന്ന് അൽ അദബു മഅ അല്ലാഹ്, ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള അദബ്. അതാണ് ഏറ്റവും മഹത്തരമായ അദബ്. ഒരാൾ എല്ലാ ജനങ്ങളോടും അദബുള്ളവനായി, അള്ളാഹുവിനോട് അദബില്ലാത്തവനാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ മോശം സ്വഭാവമുള്ളവനാണ്. അള്ളാഹുവിനോടുള്ള അദബിൽ പെട്ടതാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യാതിരിക്കുക, വാക്കുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരങ്ങൾ സൂക്ഷിച്ചുകൊണ്ടായിരിക്കുക, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നെ നീ കൊണ്ടിടാതിരിക്കുക. ഇതൊക്കെ അള്ളാഹുവിനോടുള്ള അദബാണ്. പലപ്പോഴും ജനങ്ങൾ അള്ളാഹുവിനോടുള്ള അദബ് എന്നത് ഗൗരവത്തിൽ പരിഗണിക്കാറില്ല. നമ്മുടെ നാട്ടിൽ തബ്ലീഗ് ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, അവരുടെ അടുക്കൽ അദബ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറൽ മാത്രമാണ്. എന്നാൽ അള്ളാഹുവിനോടുള്ള ആദാബുകൾ, അത് അവരുടെ അടുക്കൽ പലപ്പോഴും നിസ്സാരമായി കാണപ്പെടുന്ന വിഷയമാണ്. ജാറം കെട്ടി പൊക്കിയാൽ അതിൽ അവർക്ക് പ്രയാസമില്ല, ഒരാൾ ഉറുക്ക് ധരിച്ചാൽ അതിൽ പ്രയാസമില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അതിൽ പ്രയാസമില്ല, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഖാമിൽ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകളിൽ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ധാരാളം അബദ്ധങ്ങൾ കാണാം. കഥകൾ ധാരാളം പറയും, അതിൽ ചിലതൊക്കെ അള്ളാഹുവിനെ ഉപമിക്കുന്ന കഥകളാണ്. അങ്ങനെ പാടില്ല. വലില്ലാഹിൽ മസലുൽ അഅല, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, വലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ. നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ പറയാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിനോടുള്ള അദബ്, അതാണ് ഏറ്റവും മഹത്തരമായ അദബ്. സഹാബികളിൽ പലരും അതിൽ വളരെ മുന്നിലായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഗ്നനായി ഒരാൾക്ക് ഒറ്റയ്ക്കുള്ള അവസരങ്ങളിൽ മാറിയിരിക്കാമോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോടുള്ള അദബ് പാലിക്കാൻ പറഞ്ഞു. നീ നഗ്നനാണെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ ചില ആദാബുകൾ അള്ളാഹുവിന്റെ കാര്യത്തിലുണ്ട്. രണ്ട്, അൽ അദബു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബ്. റസൂലുള്ളാഹിയെ സ്നേഹിക്കണം, അവിടുത്തെ പേര് കേട്ടാൽ സ്വലാത്ത് പറയണം, അവിടുത്തെ ഖബറിനടുത്തെത്തിയാൽ ഒച്ച ഉയർത്തരുത്, അവിടുത്തെ മസ്ജിദിൽ ശബ്ദം ഉയർത്തരുത്, അവിടുത്തെ വാക്കിന് എതിര് പറയരുത്, അവിടുത്തെ വാക്ക് ഒരിക്കലും മോശമായി പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് പറയപ്പെട്ടാൽ ആദരവും ശ്രദ്ധയും ബഹുമാനവും ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ നമ്മളിൽ ഒരാൾ അയാളെ കുറിച്ച് പറയുന്നത് പോലെ സംസാരിക്കരുത്. റസൂലുള്ളയോടുള്ള മര്യാദയുണ്ട്. മൂന്ന്, അൽ അദബു മഅൽ ഖൽഖ്, അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള അദബ്. അതിൽ മനുഷ്യന്മാർ ഉൾപ്പെടും. ഉദാഹരണത്തിന് മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, കച്ചവടത്തിൽ ഇടപഴകുന്ന ആളുകൾ, ഇവരൊക്കെ അവരോടൊക്കെ പാലിക്കേണ്ട അദബുകളുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളോട് പാലിക്കേണ്ട അദബുണ്ട്, പക്ഷികളോട് പാലിക്കേണ്ട അദബുണ്ട്, ഒരു ഉറുമ്പിനോട് വരെ പാലിക്കേണ്ട അദബുണ്ട്. ഒരു നബി ആക്ഷേപിക്കപ്പെട്ടതിന് കാരണങ്ങളിൽ ഒന്നെന്താണ്? ഒരു ചെറിയ ഉറുമ്പ് കടിച്ചപ്പോൾ മറ്റെല്ലാ ഉറുമ്പുകളെയും ചുട്ടുകൂർന്നു എന്നതാണ്. ഒരു ചെറിയ ഉറുമ്പിന്റെ കടി കിട്ടിയപ്പോൾ ബാക്കി എല്ലാ ഉറുമ്പിനെയും കൊന്നുകളും. അപ്പോൾ പക്ഷികളോട്, മൃഗങ്ങളോട്, ചെറിയൊരു ഉറുമ്പിനോട് വരെ പാലിക്കേണ്ട അദബുണ്ട്. ഒരു മുസ്ലിം അവൻ മുതഅദ്ദിബായിരിക്കും, അദബുള്ളവനായിരിക്കും. അദബിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. ധാരാളം ആയത്തുകളും ഹദീസുകളും വിഷയത്തിൽ കാണാം. അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, റസൂലേ അങ്ങ് തീർച്ചയായും വളരെ മഹത്തരമായ സ്വഭാവമുള്ളയാളാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിയ കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല പറഞ്ഞു, ഫബിമ റഹ്മത്തിൻ മിൻ അല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലി, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നീ അവരോട് വളരെ മയത്തിൽ പെരുമാറുന്നവനായത്. നീ എങ്ങാനും കടുത്ത ഹൃദയമുള്ള പരുക്കനായിരുന്നെങ്കിൽ അവർ നിന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ അദബിനെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം വാക്കുകളുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടത് ഏറ്റവും നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയാണ്. അപ്പോൾ ജനങ്ങളോട് പാലിക്കേണ്ട മര്യാദയുണ്ട്. ഈ മര്യാദ നമ്മൾ സലഫികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ അഖീദയുടെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കൂ. ഉദാഹരണത്തിന് അൽ അഖീദത്തുൽ വാസിത്തിയ, പൊതുവെ പരിചിതമായ ഗ്രന്ഥമാണത്. അതല്ലെങ്കിൽ മുൻഗാമികൾ എഴുതിയ ധാരാളക്കണക്കിന് അഖീദയുടെ കിതാബുകൾ, ഇമാം അൽ മർവസിയുടെ സുന്ന, ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്ന് കിതാബുൽ അദബാണ്. ഏത് പുസ്തകങ്ങളിലാണ് അദബ് പഠിപ്പിച്ചത്? അഖീദയുടെ പുസ്തകങ്ങളിലാണ്. അതിൽ വലിയൊരു പാഠമുണ്ട്. ഒരു സലഫി, ഒരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ഒരാൾ നല്ല അദബുള്ളവനായിരിക്കണം. എങ്കിലേ ഈ അഖീദ പ്രചരിക്കുകയുള്ളൂ, എങ്കിലേ ഈ അഖീദ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. നിന്റെ സ്വഭാവം മോശമായാൽ ഈ അഖീദ ജനങ്ങളിലേക്ക് എത്തില്ല. ഇന്ന് പൊതുവെ സലഫികളാണ് എന്ന് പറയുന്ന ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് ആ ആശയം പിൻപറ്റുന്നവരുടെ സ്വഭാവമാണ്. ബിദഅത്തുകാരാകട്ടെ, അവരുടെ അടുക്കലുള്ള വൃത്തികെട്ട ആദർശങ്ങൾ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്താനുള്ള കാരണങ്ങളിലൊന്ന് അവർ പുറത്തേക്ക് കാണിക്കുന്ന നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് സ്വഭാവം വലിയ വിഷയമാണ്. നമ്മുടെ ഈ അഖീദ ജനങ്ങളിലേക്ക് എത്താൻ, നമ്മുടെ മക്കൾ ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ, വാപ്പ സലഫിയാണ്. പക്ഷെ വാപ്പയിൽ നിന്ന് കാണുന്നതൊന്നും വീട്ടിൽ സലഫിയത്തല്ല. എങ്ങനെയാണ് മകൻ സലഫിയാവുക? ഭർത്താവ് സലഫിയാണ്, അയാൾ ഭാര്യയോട് പെരുമാറുന്നത് സലഫിയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എങ്ങനെയാണ് ഭാര്യ സലഫിയാവുക? ഇങ്ങനെ അയൽവാസികൾ, കുടുംബക്കാർ. അപ്പോൾ അദബ് എന്നത് വലിയ വിഷയമാണ്. നമ്മുടെ ഈ വിശ്വാസം, നമ്മുടെ ഈ അഖീദ ജനങ്ങളിലേക്ക് എത്താൻ, അതുകൊണ്ട് സ്വഭാവത്തിന്റെ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വിശ്വാസം ഏറ്റവും വൃത്തിയുള്ളതാണ്. ആ വിശ്വാസം ഏറ്റവും വൃത്തിയുള്ളതായി ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സ്വഭാവം വൃത്തിയുള്ളതായിരിക്കണം. സാധാ കേവലം ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരാൾ വളരെ വൃത്തികെട്ട, ചീഞ്ഞളിഞ്ഞ എന്തെങ്കിലും മാലിന്യം നല്ല വൃത്തിയുള്ള കവറിൽ പൊതിഞ്ഞ് ഒരാളുടെ കയ്യിൽ കൊടുത്താൽ അയാളത് വാങ്ങിക്കും, തുറന്നു നോക്കും. അതിന്റെ കവറിന്റെ ഭംഗി കാരണം എന്താണ് അതിന്റെ ഉള്ളിലുള്ളത് എന്ന് അയാൾക്കറിയില്ല. എന്നാൽ വളരെ വളരെ മധുരമുള്ള, വളരെ രുചിയുള്ള ഒരു ഭക്ഷണം നിങ്ങൾ ചെളിപുരന്റെ കയ്യിൽ വെച്ചു കൊടുത്തോക്കും, ആളുകൾ അത് കഴിക്കുകയില്ല. നമ്മുടെ അഖീദ വളരെ മധുരമുള്ളതാണ്, പക്ഷെ അത് വെച്ചു നീട്ടുന്ന കൈകൾ മാലിന്യമുള്ളതാണെങ്കിൽ ആളുകൾ അത് സ്വീകരിക്കുകയില്ല. ബിദഅത്തുകാരുടെ അഖീദ ഏറ്റവും വൃത്തികെട്ടതാണ്, പക്ഷേ പലപ്പോഴും ആളുകൾ അത് സ്വീകരിക്കാനുള്ള കാരണം പുറത്തേക്ക് കാണുന്ന ഈ ഭംഗിയാണ്. ശരി, ഈ പുസ്തകത്തിൽ 10 അദബുകൾ പറയുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അതിലൊരു 5 അദബുകൾ ഇന്ന് എടുക്കാം, ബാക്കി അടുത്ത ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് പൂർത്തീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗ്രന്ഥങ്ങളാവട്ടെ എഴുത്തുകളാകട്ടെ, ബിസ്മി കൊണ്ട് തുടങ്ങൽ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കത്തുകൾ ആരംഭിച്ചിരുന്നത് ബിസ്മി കൊണ്ടാണ്. ഇഅ്ലം, ഇഅ്ലം എന്ന് പറഞ്ഞാൽ നീ അറിയുക, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാനിരിക്കുന്നത്. ഇഅ്ലം ഹദാനില്ലാഹു വഇയ്യാക ലി അഹ്സനിൽ അഖ്ലാഖ്. ഹദാനില്ലാഹ്, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകട്ടെ. ദുആഇൽ ആദ്യം നമ്മൾ സ്വന്തത്തെയാണ് ഉന്തിക്കേണ്ടത്, ആദ്യം പറയേണ്ടത് ഹദാനില്ലാഹു വഇയ്യാക, നിന്നെയും അള്ളാഹു ഹിദായത്തിലാകട്ടെ. ലി അഹ്സനിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക്. ദഅവത്തിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ്, ഒരാളോട് നമ്മൾ ദഅവ നടത്തുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നിന്റെ നസീഹത്തിന്റെ ഭാഗമാണ്, അയാളത് മനസ്സിലാക്കണം. ഒരു സുന്നിയോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അയാളോട് പറയും, അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ. ഇനി അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് മാത്രം പറയുന്നത് അയാളുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കുമെന്ന് തോന്നുകയാണെങ്കിൽ, അള്ളാഹു എനിക്കും നിനക്കും ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു എനിക്കും നിനക്കും ഖൈർ നൽകട്ടെ. ചിലപ്പോൾ ഇത് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല, മലയാളത്തിൽ തന്നെ പറയാം. അയാൾക്ക് മനസ്സിലാക്കണം നമ്മൾ അയാൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത് ഖൈറാണ്, അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കേണ്ടതും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ധാരാളമായി വായനക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കാണാം. അള്ളാഹു എന്നെയും നിന്നെയും ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് നയിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകളിൽ ഒന്നായിരുന്നു അല്ലാഹുമ്മ അഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദീഹ اللهم اهدني لاحسن الاخلاق فانه لا يهدي لاحسنها الا انت. اللهوي നീ എന്നെ ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് നയിക്കണം. അല്ലാഹു ഒരാളെ നല്ല സ്വഭാവത്തിലാക്കിയാലേ നന്നാവുള്ളൂ. لا يهديها الا انت لا يهدي لاحسنها الا انت. اللهوي ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് നീ അല്ലാതെ മറ്റൊരാളും നയിക്കുകയില്ല. وصرف وَصَرِفَ عَنِّي سَيِّئَهَا. അള്ളാഹുവേ ഏറ്റവും മോശം സ്വഭാവങ്ങൾ നീ എന്നിൽ നിന്ന് മാറ്റിക്കളയണം. ലാ യസ്റിഫുഹ ഇല്ല അൻത. അള്ളാഹുവേ മോശം സ്വഭാവങ്ങൾ അത് നീയല്ലാതെ മാറ്റിത്തരികയില്ല. ഇഅ്ലം ഹദാനില്ലാഹു വഇയ്യാക ലി അഹ്സനിൽ അഖ്ലാഖി അന്ന മിൻ അഅ്ളമി അൽ ആദാബി. നീ അറിയണം അദബുകളിൽ ഏറ്റവും മഹത്തരമായ കാര്യങ്ങൾ 10 കാര്യങ്ങളാണ്. അതിന്റെ അർത്ഥം ആകെ 10 അദബുകളെ ഉള്ളൂ എന്നല്ല, അല്ലെങ്കിൽ ആകെ 10 അദബുകൾ മാത്രമേ ഏറ്റവും മഹത്തരമായി ഉള്ളൂ എന്നുമല്ല, മറിച്ച് ഇത് തെരഞ്ഞെടുത്തു എന്ന് മാത്രം. ഇതല്ലാത്ത അദബുകളും ഉണ്ട്. അദബ് പഠിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ബുലൂഗുൽ മറാമിലെ കിതാബുൽ അദബ്. അതിന്റെ അവസാനത്തിൽ കിതാബു അൽ അദബ് എന്ന പേരിൽ ഒരു ഭാഗമുണ്ട്. അത് അദബ് പഠിക്കാൻ സഹായിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ്. അൽ ഔവൽ, ഒന്നാമത്തെ അദബ്, ഇദാ ലഖീത മുസ്ലിമൻ, നീ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ, ഫസല്ലിം അലൈ, നീ അവനോട് സലാം പറയണം. إذا لقيت مسلما فسلم عليه. നീ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയണം. ലിഖ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടലാണ്. ഒരാളുമായി ചെറുതായ നേരത്തേക്കെങ്കിലും ഒന്ന് അയാളുടെ അഭിമുഖമായി വരിക. അങ്ങനെ നീ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈ, നീ സലാം പറയണം. പ്രത്യേകം അത് പറയാൻ കാരണം, ചിലപ്പോൾ നമ്മൾ വഴിയിലൂടെ സഞ്ചരിക്കും, ധാരാളം മുസ്ലിമീങ്ങളെ നമ്മൾ കാണുന്നുണ്ടാകും, അവരോടെല്ലാം സലാം പറയാൻ തുടങ്ങിയാൽ നടക്കുക എന്നത് പ്രയാസമായി തീരും. അപ്പോൾ ഒന്ന് കണ്ണുടക്കുന്ന, ഞാനും നീയും പരസ്പരം കണ്ടു എന്ന് പറയാവുന്ന അവസ്ഥ ഉണ്ടായാൽ അതാണ് ലിഖ. അങ്ങനെ സംഭവിച്ചാൽ ഫസല്ലിം അലൈ, നീ അവനോട് സലാം പറയണം. ഓ ഇലൻ, എന്താണ് പറയേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ സലാം നിന്റെ മേൽ ഉണ്ടാകട്ടെ. സലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ സമാധാനം എന്ന് പറയാറുണ്ട്. കൂടുതൽ യോജ്യമായ അർത്ഥം അള്ളാഹു നിന്നെ എല്ലാ ന്യൂനതകളിൽ നിന്നും തിന്മകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും നിന്നെ കാത്തുരക്ഷിക്കട്ടെ എന്നാണ്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക എന്നും പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത് നിന്റെ മേൽ ഉണ്ടാകട്ടെ. വബറകാതുഹു, അള്ളാഹുവിന്റെ ബറക്കത്തുകൾ, അവന്റെ മേൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നിന്റെ മേലുണ്ടാകട്ടെ. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അയാളെ അള്ളാഹു തിന്മകളിൽ നിന്ന് രക്ഷിക്കട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ഉണ്ടാകട്ടെ. ഇതാണ് സലാമിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. അതിന് തൊട്ടു താഴെയുള്ള രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയലാണ്. അതിന് തൊട്ടു താഴെയുള്ള രൂപം അസ്സലാമു അലൈക്കും എന്ന് പറയലാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയലാണ്. സലാം പറയൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അടുക്കൽ സുന്നത്താണ്. ഒരാളെ കണ്ടാൽ സലാം തുടക്കമിടൽ സുന്നത്താണ്. വേറെ ചില പണ്ഡിതന്മാർ വാജിബാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവരുടെ അഭിപ്രായത്തിന് പരിഗണനയുമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ ഒരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയണം എന്ന കൽപ്പന തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സലാം ഒഴിവാക്കേണ്ട കാര്യമല്ല. സലാമിന് അനേകം ശ്രേഷ്ഠതകളുണ്ട്. അതിലൊരു കാര്യം മാത്രം കേട്ടാൽ സലാമിന്റെ പ്രാധാന്യം മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലൻ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല. വഹല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തു, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയും. സഹാബികൾ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. വഇൻ സല്ലമ അലൈക, ഒരാൾ നിന്നോട് സലാം പറഞ്ഞാൽ ഫഖുൽ, നീ പറയുക, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈക സലാം എന്ന് പറഞ്ഞുകൊണ്ട് സലാം തുടങ്ങാൻ പാടില്ല. അസ്സലാമു അലൈക്കും എന്നാണ് തുടങ്ങേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലൈക സലാം എന്നത് ഫഇന്നഹു തഹ്നിഅതു അൽമയ്യിത്, മരിച്ചയാളുകൾ, മരണപ്പെട്ടവരുടെ തഹ്നിഅത്താണ്, അഭിവാദ്യമാണ് അലൈക സലാം എന്നത്. ജീവിച്ചിരിക്കുന്നവർ പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്ന്. അപ്പോൾ തുടങ്ങുമ്പോൾ അലൈക്കസ്സലാം എന്ന് പറയട്ടെ, അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത്. സലാമുമായി ബന്ധപ്പെട്ട ചില മര്യാദകളുണ്ട്. ഈ ചെറിയ റിസാലയിൽ ശേഖ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ ഓർമ്മപ്പെടുത്താം. സലാമിന്റെ മര്യാദകളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ, يسلم الصغير على الكبير والمار على القاعد والقليل على الكثير. يسلم الصغير على الكبير, ചെറിയ ആളുകൾ വലിയ ആളുകൾക്ക് സലാം പറയണം. والمار على القاعد, നടന്നു പോകുന്നയാൾ ഇരിക്കുന്ന ആളുകൾക്ക് സലാം പറയണം. والقليل على الكثير, കുറച്ച് ആളുകൾ കൂടുതൽ ആളുകൾക്ക് സലാം പറയണം. കുറച്ച് സംഘമാണുള്ളത്, അഞ്ചാളുകൾ, പത്താളുകളെ കണ്ടാൽ അഞ്ചാളുകളുടെ സംഘം, അതിൽ നിന്നൊരാൾ സലാം പറയുക. സല്ലിം സഗീർ അൽ കബീർ വൽ മാറു അലൽ ഖാഇദി വൽ ഖലീലു അലൽ കതീർ. ചില റിവായത്തുകളിൽ കാണാം, വറാകിബു അലൽ മാഷി, വാഹനത്തിലുള്ളയാൾ നടന്നു പോകുന്നയാൾക്ക് സലാം പറയണം. ഇതൊക്കെ സുന്നത്താണ്. ഒരാൾ തിരിച്ചു പറഞ്ഞാൽ ഒരു കുറവും വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അനസ് ബിൻ മാലിക്കിന്റെ ഹദീസിൽ വന്നതുപോലെ കുട്ടികൾക്ക് അങ്ങോട്ട് സലാം പറയാറുണ്ടായിരുന്നു. റസൂലത് വലിയ ആളാണ്, അവിടുത്തെ റസൂലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് അങ്ങോട്ട് സലാം പറയാറുണ്ടായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നതായി കാണാം, സലാം കൊണ്ട് ആരംഭിക്കുന്നവനാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളവൻ. ആരാണ് ആദ്യം സലാം പറയുന്നത്? അയാൾക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. സലാമിന്റെ മര്യാദകളിൽ പെട്ടതാണ്, ഒരു മജ്ലിസിലേക്ക് എല്ലാവരും ഇങ്ങനെ ചുറ്റും വട്ടം കൂടിയിരിക്കുന്ന മജ്ലിസിലേക്ക് വന്നാൽ ഒരാൾക്ക് മാത്രം പ്രത്യേകമായി സലാം പറയരുത്. പൊതുവെ എല്ലാവർക്കും സലാം അലൈക്കും എന്ന് പറയുക. ഒരാൾക്ക് മാത്രം പോയി സലാം പറയരുത്. അത് ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിയേക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ പ്രത്യേകമാക്കിയത് അയാൾക്ക് ചിലപ്പോൾ അഹങ്കാരം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഒരാൾക്ക് മാത്രം പ്രത്യേകമായി സലാം പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ തന്നെ വിഷയം വന്നതായി കാണാം. അതുപോലെ തന്നെ സലാമിന്റെ അദബുകളിൽപ്പെട്ട കാര്യമാണ്, ഒരു സദസ്സിലേക്ക് കയറി ചെന്നാൽ അവിടെ ഉറങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പതുക്കെ സലാം പറയാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് സഹാബികൾ പറഞ്ഞതായി കാണാം, കാന യുസല്ലിമു തസ്ലീമൻ ലാ യൂഖിദു അന്നായിമ വയസ്മിഉ അൽ ഇഖ്ദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന ആളുകളുള്ള ഒരു മജ്ലിസിൽ പ്രവേശിച്ചാൽ ഉണർന്നിരിക്കുന്നവർക്ക് കേൾക്കാവുന്ന രൂപത്തിൽ, ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കാത്ത രൂപത്തിലായിരുന്നു സലാം പറഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ ആദാബുകളിൽ പെട്ടതാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഉറങ്ങുന്നവരെ ഉണർത്തുന്ന രൂപത്തിൽ സലാം പറയാൻ പാടില്ല. നാലാമത്തെ അദബ് സലാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരാൾ സലാം കേട്ടിട്ടില്ല എന്ന് നമുക്ക് തോന്നിയാൽ മൂന്ന് തവണ സലാം ആവർത്തിക്കാം. ഒരാൾ സലാം കേട്ടിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ മൂന്ന് തവണ വരെ സലാം അലൈക്കും റഹ്മത്തുള്ള, കേട്ടിട്ടില്ല എന്ന് തോന്നി, ഒന്നുകൂടി മൂന്ന് തവണയും കേട്ടിട്ടില്ലെങ്കിൽ അതിനുശേഷം അയാൾക്ക് നിർത്താവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് അവിടുന്ന് ധാരാളം ആളുകളുള്ള സദസ്സിലെത്തിയാൽ മൂന്ന് തവണ സലാം പറയാറുണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാത്ത ആളുകൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ചിരുന്നത്. അപ്പോൾ ഒരാൾ കേൾക്കുന്നില്ല എന്ന് തോന്നിയാൽ മൂന്ന് തവണ സലാം പറയാം. അതുപോലെ തന്നെ സലാമിന്റെ മര്യാദകളിൽ പെട്ടതാണ് അറിയുന്നവർക്കും അറിയാത്തവർക്കുമെല്ലാം സലാം പറയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒരു കാര്യം എന്താ, അല്ലെങ്കിൽ ഏത് ഇസ്ലാമാണ് കൂടുതൽ നല്ലത്? ഒരാൾ മുസ്ലിമായാൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുത്ഇമ ത്വഅം, നീ ഭക്ഷണം നൽകുക എന്നതാണ്. വതഖ്റഅ അസ്സലാമ അലാ മൻ തഅറിഫ് വമൻ ലം തഅറിഫ്, അറിയുന്നവർക്കും അറിയാത്തവർക്കും നീ സലാം പറയുക എന്നതാണ്. അത് വലിയ ഇബാദത്താണ്, അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയുക എന്നത്. ഇസ്ലാമിന്റെ ഉഖുവത്തിനെ, സഹോദര്യ ബന്ധത്തെ നിലനിർത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സലാമുമായി ബന്ധപ്പെട്ട് പറയാവുന്ന മര്യാദകളിൽ ഒന്നാണ്, ഒരു മസ്ജിദിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സലാം പറയുന്നതിന് മുൻപ് തഹിയ നിസ്കരിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ അതിനുള്ള സൂചനയുണ്ട്. പ്രസിദ്ധമായ ഹദീസാണ് ഹദീസുൽ മുസീ സ്വലാത്ത്, നിസ്കാരം തെറ്റിയ വ്യക്തിയുടെ നിസ്കാരം, തെറ്റായി നിസ്കരിച്ച ഒരാളുടെ നിസ്കാരം എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ്. ഒരാള് മസ്ജിദിലേക്ക് വന്നു, അയാൾ നിസ്കരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു അലൈക്കും അസ്സലാം ഫഇന്നക ലം തുസല്ലി ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ തിരിച്ചു പോയി ഇങ്ങോട്ട് നിസ്കരിക്കാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ സംഭവം പ്രസിദ്ധമായ ഹദീസാണ്. ആ ഹദീസിൽ സഹാബി മസ്ജിദിലേക്ക് കയറിയ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്, സഹാബികൾ ഇരിക്കുന്നുണ്ട്, സഹാബി നേരെ പോയി നിസ്കരിക്കുകയാണ്. എന്നിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സലാം പറയുന്നത്. അപ്പോൾ സലാം മസ്ജിദിലെത്തിയാൽ സലാം പറയുന്നതിന് മുൻപ് ചെയ്യേണ്ടത് നിസ്കാരമാണ്. കാരണം നിസ്കാരം അള്ളാഹുവിനുള്ള ഹക്കാണ്, സലാം മനുഷ്യരോടുള്ള ഹക്കാണ്. അള്ളാഹുവിനുള്ള അവകാശമാണ്, മനുഷ്യരോടുള്ള അവകാശത്തെക്കാൾ മുൻപ് നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെ സലാമുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട മര്യാദകളിൽ ഒന്നാണ്, ഒരു മജ്ലിസിലേക്ക് വന്നാൽ സലാം പറയണം എന്നതുപോലെ തന്നെ ഒരു മജ്ലിസിൽ നിന്ന് പുറത്തു പോകുമ്പോഴും സലാം പറയണം. ഒരു മജ്ലിസിലേക്ക് വരുമ്പോൾ സലാം പറയുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് യഥാർത്ഥത്തിൽ ആ മജ്ലിസിലുള്ള ആളുകൾക്ക് നീ അവരോടൊരു ഷർറ് ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകലാണ്, അവർക്ക് സമാധാനം നൽകലാണ്. ഒരാൾ കയറി വരുന്ന സന്ദർഭത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ മജ്ലിസിലെ മര്യാദകൾ പാലിക്കുമെന്ന്, അയാൾ ഇവരോട് ഉപദ്രവം ചെയ്യില്ല എന്നാണ്. ഒരാൾ വേറൊരാളെ അടിക്കാൻ വരികയാണെങ്കിൽ ആദ്യം സലാമൊക്കെ പറഞ്ഞിട്ടടിക്കും, ഇല്ല അടി ആദ്യം തുടങ്ങാനുള്ള. അപ്പോൾ സലാം ഒരു നിലക്ക് നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതരാണ് എന്ന അറിയിപ്പാണ്. അയാൾ ആ മജ്ലിസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സലാം പറയുന്നത് ഈ മജ്ലിസിന്റെ ഹക്കുകൾ ഞാൻ പാലിക്കുമെന്ന സൂചന കൂടിയാണ്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പുറത്തൊന്നും പറയില്ല, നാട്ടിലാകെ പാട്ടാക്കില്ല, നിങ്ങളോട് ഓർമ്മ ചെയ്യില്ല, നിങ്ങളുടെ സല്ലത്തുകൾ അബദ്ധങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കി അതൊക്കെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുകയില്ല എന്ന സൂചന കൂടിയാണ് മജ്ലിസിൽ നിന്ന് പുറത്തു പോകുമ്പോഴുള്ള സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീ വിഷയത്തിൽ പറഞ്ഞു, ഇദൻതഹ അഹദുക്കും ഇലാ മജ്ലിസിൻ ഫലിയുസല്ലിം, നിങ്ങൾ ആരെങ്കിലും ഒരു മസ്ജിദിലേക്ക് ഒരു മജ്ലിസിലേക്ക് വന്നാൽ സലാം പറയുക. ഫഇൻ ബദലഹു അൻ യജ്ലിസ ഫലിയജ്ലിസ്, അവന് ഇരിക്കണമെന്ന് തോന്നിയാൽ ഇരിക്കാം. ഫുമ്മ ഇദാ ഖാമ ഫലിയുസല്ലിം, അവൻ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റാൽ വീണ്ടും സലാം പറയട്ടെ. ഫലൈസത്തിൽ ഊലാ ബിഅഹഖ മിനൽ ആഖിറ, അതിൽ രണ്ടാമത് പറയുന്ന സലാമിനേക്കാൾ കൂടുതൽ അർഹമായതല്ല ആദ്യത്തേത്, അതായത് രണ്ടും ഒരുപോലെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സലാമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അന്യസ്ത്രീക്ക് സലാം പറയുന്ന സന്ദർഭം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അന്യസ്ത്രീകൾക്ക് നിരുപാധികം സലാം പറയാൻ പാടില്ല, തീർത്തും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു വയസ്സായ സ്ത്രീകളാണെങ്കിൽ, പ്രായമായവരാണെങ്കിൽ സലാം പറയാം, എന്നാൽ പ്രായം കുറഞ്ഞ ആളുകളാണെങ്കിൽ സലാം പറയരുത്, ഇനിയിപ്പോ ഏതെങ്കിലും പെണ്ണിനോട് സലാം പറഞ്ഞോ, ഞാനൊക്കെ വയസ്സായി ഇരിക്കേണ്ട ധാരണ എന്നായിരിക്കും ചില ആളുകൾ ചിന്തിക്കാം. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി നല്ല വാബിത്ത്, കുറച്ചുകൂടി നല്ല വേർതിരിക്കാനുള്ള മാനദണ്ഡം, ചിത്ര വയക്കുന്ന സന്ദർഭങ്ങളിൽ സലാം പറയാം. വയസ്സായ ആളാകട്ടെ, വയസ്സായ വയസ്സല്ലാത്ത ആളാകട്ടെ, അത് ഓരോരുത്തർക്കും അറിയുന്നതാണ്. അവന് ഫിത്നയും ഉണ്ടാകുമോ ഇല്ലേ എന്ന കാര്യം അവനറിയാം. ഫിത്ന വയക്കുന്ന കാര്യത്തിലാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരോട് സലാം പറയരുത്, അത് അവരോടുള്ള സംസാരം വർദ്ധിപ്പിക്കാനും പിന്നെ വർത്താനം തുടങ്ങാനും ഒക്കെ കാരണമാകും. സലാമും കലാമും മുഹാദസത്തുൽ, സലാമിൽ നിന്നാണ് തുടങ്ങുക, പിന്നെ സംസാരം, പിന്നെ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വർത്താനം, പിന്നെ തൊടല്, അങ്ങനെ അങ്ങനെയാണ് പതുക്കെയാണ് തിന്മയിലേക്ക് പിശാജ് ആളെ വലിച്ചു കൊണ്ടുപോവുക. അതുകൊണ്ട് അന്യ സ്ത്രീകളോട് സലാം പറയുന്ന സന്ദർഭത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് തന്നെയാണ് സ്ത്രീകൾ പുരുഷന്മാരോട് സലാം പറയുന്ന സന്ദർഭത്തിൽ. ഫിത്നയിലാകുമെന്ന് പഠിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് പെണ്ണുങ്ങൾ സലാം പറയാതിരിക്കാണ് ഏറ്റവും നല്ലത്. സ്ത്രീകൾ അങ്ങോട്ട് സലാം പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്, പുരുഷന്മാർ ഇങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് മടക്കാവുന്നതാണ്. ശബ്ദം ഉയർത്താതെ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ അദബ്, സലാമുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഒരാളെ കണ്ടാൽ സലാം പറയണം. അയാൾ പിരിയുന്ന സന്ദർഭത്തിൽ അയാളോട് സലാം പറയണം. സഹാബികൾ സലാം പറഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഒരാൾ ഒരു മരം അല്ലെങ്കിൽ ഒരു മറവ് അത് കടന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും സലാം പറയുമായിരുന്നു. അതിനു മാത്രം അവർ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു സലാം പറയുക എന്നത്. അതുകൊണ്ട് സലാം പറയുക എന്നത് നമ്മൾ വളരെ വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അസ്സാനി, രണ്ടാമത്തെ അദബ്, ഇത് ഉറച്ച الدخول على احد فاستاذن. നീ ഒരാളുടെ അടുക്കലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ ഫസ്തഅദിൻ, അയാളോട് അനുമതി ചോദിക്കണം. ഇത് ഉറച്ച الدخول على احد فاستاذن, ഒരാളുടെ അടുക്കലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ നീ അനുമതി ചോദിക്കണം. واقفا عن يمين الباب او يساره. വാഖിഫൻ അൻ യമീനിൽ ബാബ്, ഒന്നല്ലെങ്കിൽ വാതിലിന്റെ വലതുഭാഗത്ത്. ഔ അൻ യസാരി, അതല്ലെങ്കിൽ ഇടതുഭാഗത്ത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വാതിലിന്റെ നേരെ നിന്ന് കഴിഞ്ഞാൽ വാതിൽ തുറക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ വീട്ടുകാർ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യം നീ കണ്ടേക്കാം. ഒരു മുസ്ലിം ഒരിക്കലും വേറെ ഒരാൾ കാണണമെന്ന് ആഗ്രഹിക്കാത്ത കാര്യങ്ങളിലേക്ക് എത്തി നോക്കുന്നവനാകരുത്. ഹദീസിൽ വന്നത് വല തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. ആളുകളെയും അവരുടെ രഹസ്യങ്ങളെയും നമ്മൾ വെറുതെ വിട്ടു കൊടുക്കണം. അവനും അവന്റെ രഹസ്യ, അവനും അള്ളാഹുമായിട്ടുള്ള കാര്യമാണ്, നമുക്കത് അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരാളുടെ വീട്ടിലേക്ക് ഒരിക്കലും അവന്റെ അനുമതിയില്ലാതെ എത്തിനോക്കാൻ പാടില്ല. വീട്ടിലെ വാതിലിൽ അനുമതി ചോദിക്കുന്ന സന്ദർഭത്തിൽ ഒന്നല്ലെങ്കിൽ വലതുഭാഗത്ത് അല്ലെങ്കിൽ ഇടതുഭാഗത്ത്, അത് നേരെ ഇങ്ങനെ തലങ്ങനെ ഇട്ട് നോക്കരുത്. ചില ആളുകൾ വലത്തോ ഇടത്തോ ഭാഗത്ത് നിൽക്കുന്നിട്ട് തലങ്ങനെ നീട്ടി, അങ്ങനെ ചെയ്യരുത്. അല്ലെങ്കിൽ ജനാലയുടെ ഉള്ളിലൂടെ നോക്കും. ഇതൊക്കെ ഒഴിവാക്കേണ്ട തിന്മകളാണ്, തെറ്റായ കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, ഇന്നമൽ ഇസ്തിഅദാനു മിനൽ നദർ, അനുമതി ചോദിക്കുക എന്ന കാര്യം അള്ളാഹു നിയമമാക്കിയത് തന്നെ നോട്ടം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ചില ആൾക്കാർ വീട്ടിന്റെ വാതിലിന് മുന്നിൽ ഇങ്ങനെ മലർക്കെ നിന്നിട്ട് അനുമതി ചോദിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നടപ്പിലാവില്ല. ഇന്നമൽ ഇസ്തിഅദാനു മിനൽ നദർ, അനുമതി ചോദിക്കുക എന്ന നിയമം അള്ളാഹു നിശ്ചയിച്ചത് തന്നെ വീട്ടിനുള്ളിലേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആളുകളുടെ രഹസ്യങ്ങൾ തപ്പരുത്. വീട്ടിനുള്ളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരെ ശ്രദ്ധിക്കണമെങ്കിൽ, ഇപ്പൊ ചില ആളുകൾ ചെയ്യുന്നത് നോക്കും, നിങ്ങൾ അവരുടെ വേറെ ഒരാളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവന്റെ ഹിസ്റ്ററി ഒക്കെ നോക്കുക, അവനെന്താ നോക്കുന്നത്, എന്താ കാണുന്നത്. ഒരു പിതാവ് അവന്റെ മകന്റെ നോക്കുന്ന പോലല്ല. ഒരാൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കരുത്. അത് അയാളുടെ രഹസ്യമാണ്. അയാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അയക്കുന്നെന്ന്, അയാൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അയാളുമായിട്ടുള്ള കാര്യം, നമുക്കതിൽ യാതൊരു കാര്യവുമില്ല. അത്തരം ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടുന്നു തോന്നിയാൽ അവിടുന്ന് വേഗം മാറി നിൽക്കുക. അവന്റെ രഹസ്യങ്ങൾ കാണുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാവും തോന്നുകയാണെങ്കിൽ വേഗം മാറി നിൽക്കുക. രഹസ്യങ്ങൾ നോക്കരുത്. അത് ഇസ്ലാം വളരെ പവിത്രത കൽപ്പിച്ച കാര്യങ്ങളിലൊന്ന്. ഫഇൻ അദിന ലക ദഖൽത, ഫഇൻ അദിന ലക ദഖൽത, നിനക്ക് അവർ അനുമതി നൽകിയാൽ നിനക്ക് പ്രവേശിക്കാം. എങ്ങനെയാണ് അനുമതി നൽകുക? അനുമതി നൽകാൻ ഓരോ നാട്ടിൽ ഓരോ രൂപ ഉണ്ടാവും. പൊതുവെ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ അറബികൾ ഉപയോഗിക്കാറുള്ള അഹ്ലൻ വസഹ്ലൻ എന്ന് പറയാം. ഇത് നല്ലൊരു മര്യാദയാണ്. കാരണം നമ്മുടെ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ ഒരു സ്വാഗതം എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പറ്റുന്നത്. കാരണം മലയാള ഭാഷ പൊതുവെ അങ്ങനെ ഉപയോഗിക്കാറില്ല. അത് അഹ്ലൻ വസഹ്ലൻ അല്ലെങ്കിൽ ഹയ്യാക്കല്ലാ അല്ലെങ്കിൽ സലാം പറയാം, വരുന്നാളാണ് സലാം പറയേണ്ടത്, അല്ലെങ്കിൽ കൈഫൽ ഹാൽ, സുഖം തന്നെയാണോ, എന്തൊക്കെയുണ്ട് വിശേഷം. ഇതൊക്കെ എന്താണ്? ഒരാളെ സ്വാഗതം ചെയ്യുന്നതിന്റെ രൂപങ്ങളാണ്. അല്ലെങ്കിൽ ഒരു കയറിയിരിക്കി എന്നൊക്കെ പറയാം. അതൊക്കെ ഇതിന്റെ രൂപങ്ങളാണ്. അതിനലക്ക എന്ന് പറഞ്ഞ നിനക്ക് അനുമതി നൽകിയാൽ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ഇങ്ങനെ ആ നിനക്ക് ഞാൻ അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് വരെ കാത്തു നിൽക്കേണ്ടതില്ല. മറിച്ച് ഇതൊക്കെ അനുമതിയുടെ രൂപങ്ങളാണ്.